Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവ കേൾക്കാം ഈ പ്രക്ഷേപണത്തിൽ. മലങ്കര റീത്തിലെ ആരാധനക്രമമനുസരിച്ച് ഞായറാഴ്ച ദിവ്യബലി മധ്യ വായിക്കുന്ന സുവിശേഷ ഭാഗത്തിന്റെ വിചിന്തനമാണ് ഇന്ന്. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 9 അധ്യായം 42 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ. കേരളത്തിന്റെ സാമൂഹ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിച്ച ഒരു സംഭവത്തിന്റെ ഞെടുക്കത്തിൽ നിന്നും നാം വളരെ അകലെയല്ല. നാടിന്റെ നെല്ലറയെന്ന് ഒരു നാൾ വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന കുട്ടനാട്ടിൽ 15 വയസ്സുകാരൻ വിദ്യാർത്ഥി തന്റെ സഹപാഠിയുടെ കഴുത്തറുത്തുകൊന്ന സംഭവം ഓർക്കുന്നില്ലേ? 10 ക്ലാസ്സിനൊരുക്കമായുള്ള അവധിക്കാല ക്ലാസ്സിൽ സംബന്ധിച്ചിരുന്ന സഹപാഠിയെ പട്ടാപ്പകലാണ് സ്കൂൾ വളപ്പിന്റെ ഒഴിഞ്ഞ മൂലയിൽ കൊണ്ടുപോയി വകവരുത്തിയത്. വിദ്യാലയത്തിന്റെ പശ്ചാത്തലത്തിൽ സംഭവിച്ച ഒരു ചെറിയ വ്യക്തിവഴക്ക് ഉള്ളിൽ വളർത്തിയ പകയുടെയും വൈരാഗ്യത്തിന്റെയും കലാശക്കൊട്ടായിരുന്നു 14 വയസ്സുകാരൻ വിപിന്റെ ദാരുണമായ കൊലപാതകം. ഒറ്റപ്പെട്ടൊരു സംഭവമായി ഇതിനെ തള്ളിക്കളയാമെങ്കിലും കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ അനുദിനം വളർന്നുവരുന്ന അതിക്രമങ്ങളുടെയും കൊലപാതകങ്ങളുടെയും പ്രതിഫലനമല്ലേ ഇത്? ഉപ്പിന് ഉറകെട്ടുപോയാൽ പിന്നെന്തുകൊണ്ട് അതിന് ഉറകൂട്ടും? കുറുന്തോട്ടിക്ക് തന്നെ വാദം പിടിച്ചാൽ പിന്നെന്തു ചെയ്യും? ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് ക്രിസ്തു ഒരു ശിശുവിനെ എടുത്ത് ജനമധ്യെ നിർത്തിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ഇതുപോലുള്ളൊരു ശിശുവിനെ അല്ലെങ്കിൽ ചെറിയവനെ എന്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു എന്ന്. സമൂഹത്തിലെ ഏറ്റവും ബലഹീനമായ, എളുപ്പത്തിൽ മുറിപ്പെടാവുന്നവരായ വ്യക്തികളെയാണ് ഇവിടെ ശിശു എന്ന് അല്ലെങ്കിൽ ചെറിയവരെന്ന പ്രയോഗം കൊണ്ട് ക്രിസ്തു അർത്ഥമാക്കുന്നത്. ഏറ്റവും നിസ്സഹായനായവനെയും അധികാരമില്ലാത്തവനെയും പരിചരിക്കുന്നതാണ് സ്നേഹശുശ്രൂഷ. അതിന് ഘടകവിരുദ്ധമായി അവരെ തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്നതും ചൂഷണം ചെയ്യുന്നതും പൈശാചികമാണ്. അത് അക്ഷന്തവ്യമായ തിന്മയാണെന്ന് ക്രിസ്തു പ്രസ്താവിക്കുന്നു, പഠിപ്പിക്കുന്നു. സുവിശേഷത്തിൽ ക്രിസ്തു ഉപയോഗിക്കുന്ന ശിശു അല്ലെങ്കിൽ ചെറിയവനെന്ന പ്രയോഗം നമുക്കെതിരല്ലാത്ത ഏതൊരു വ്യക്തിയെയും കുറിച്ചാകാം. ക്രിസ്തുവിനെ അനുഗമിക്കാത്ത കാരണത്താൽ ആരെയും നാം തടയരുത്. അവിടുന്ന് പറഞ്ഞത്, അവരെ തടയേണ്ട, നമുക്ക് എതിരല്ലാത്തവർ നമ്മുടെ പക്ഷത്താണ് എന്നാണ്. ഇന്നത്തെ മതമൗലികവാദം ഇതാണ്: എന്റെ മതത്തിൽപ്പെടാത്തവരൊക്കെ എനിക്കെതിരാണ് എന്ന ചിന്ത. നമുക്കെതിരല്ലാത്തവർ ചെറിയവരാണെന്നാണ് ക്രിസ്തു പഠിപ്പിക്കുന്നത്. ഈ ചെറിയവർക്ക് നാം ഇടർച്ച കൊടുക്കരുത്. മതവിശ്വാസത്തിന്റെ കാര്യത്തിൽ മാത്സര്യങ്ങൾ ഒഴിവാക്കണമെന്നാണ് ഇതിനർത്ഥം. മറ്റുള്ളവർക്ക് ശല്യമാകുന്ന വിധത്തിലാവരുത് ഒരിക്കലും മതാചാരങ്ങൾ. ദേവാലയങ്ങളുടെ ശബ്ദധോരണികൾ മറ്റുള്ളവരെ അലോസരപ്പെടുത്തുന്നുണ്ടോ? പള്ളിപ്രസംഗങ്ങളും പള്ളിപ്പാട്ടിന്റെ അടിപൊളി ശബ്ദ സംവിധാനങ്ങളുമൊക്കെ അയൽക്കാർക്ക് അശാന്തിക്ക് കാരണമാകുന്നുണ്ടോ? കാരിസ്മാറ്റിക് ഗ്രൂപ്പുകളുടെ സ്തോത്രാലാപനവും അല്ലേലൂയ പ്രഘോഷണവുമൊക്കെ എത്രത്തോളം ശബ്ദമലിനീകരണമുണ്ടാക്കുന്നുണ്ട് എന്നെല്ലാം വിലയിരുത്തേണ്ടതാണ്. മതം ജീവിക്കാനും പ്രചരിപ്പിക്കാനും വിശ്വാസിക്ക് അവകാശമുള്ളതുപോലെ തന്നെ ആ മതത്തിൽ വിശ്വസിക്കാത്തവർക്ക് ശാന്തമായി ഉറങ്ങാനും ജീവിക്കാനും അവകാശമില്ലേ? മറ്റുള്ളവർക്ക് നാം ഒരിക്കലും ഇടർച്ച കൊടുക്കരുതെന്ന് ക്രിസ്തു പഠിപ്പിക്കുന്നു. വിശ്വാസം അടിച്ചേൽപ്പിക്കാനുള്ളതല്ല. പള്ളിപ്പാട്ടും പ്രസംഗങ്ങളും പള്ളിയിലും അതിന്റെ പരിസരത്തും ഒതുങ്ങി നിൽക്കണം. അത് അടുത്ത അങ്ങാടിയിലും അടുത്ത പള്ളി വരെയും ക്ഷേത്രം വരേക്കും കേൾപ്പിക്കണമെന്നത് സമൂഹത്തിന്റെ സഭ്യത ലംഘിക്കുന്ന വസ്തുതയാണ്. ഒരു തരം മതഭ്രാന്തു കൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത്. ഉപ്പിന്റെ ഉറ കെട്ടുപോയാൽ പിന്നെ എന്തുകൊണ്ട് അതിന്റെ ഉറ കൂട്ടും? നിങ്ങളിൽ ഉപ്പുണ്ടായിരിക്കട്ടെ, പരസ്പരം സമാധാനത്തിൽ വർത്തിക്കുവിൻ. എന്താണ് ക്രിസ്തു ശിഷ്യത്വത്തിന്റെ ഉപ്പും ഉറയും? നല്ലതും കളയും ഒരുമിച്ച് വളരട്ടെ എന്നതായിരുന്നു ക്രിസ്തുവിന്റെ മനോഭാവം. വിജാതീയ സ്ത്രീയുടെ വിശ്വാസത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് "സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്" എന്ന് പറഞ്ഞ അവിടുത്തെ മഹാമനസ്കത ഉപ്പും ഉറയുമാണ്. മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യവും മതവിശ്വാസവും അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ക്രിസ്തുവിന്റെ സ്നേഹമാണ് ഉപ്പും ഉറയും. അത് മറ്റുള്ളവരെ, അന്യമതസ്ഥരെ, ഏവരെയും ആദരിക്കുന്നതാണ്. ഓരോ മനുഷ്യനും ഈശ്വരന്റെ ദൈവത്തിന്റെ പ്രതിച്ഛായയാണ് എന്ന് കണക്കാക്കി അവരെ ശുശ്രൂഷിക്കുകയാണ് ഈ ശിഷ്യത്വത്തിന്റെ ഉപ്പുമുറയും. ഇത് കെട്ടുപോയാൽ എന്തു ചെയ്യും? 15 വയസ്സുകാരനെ സമപ്രായക്കാരൻ കൊലപ്പെടുത്തിയതുപോലെ നമ്മെ അനുഗമിക്കാത്ത, നമ്മുടെ മതസ്ഥരല്ലാത്തവരെ ഉപദ്രവിക്കുകയും ഉന്മൂലനം ചെയ്യുകയും ചെയ്യുന്ന മനോഭാവം നമ്മിലും കടന്നുകൂടാം. സ്വന്തം ആന്തരിക സാധ്യതകളെ വെളിപ്പെടുത്തുവാനും ബലപ്പെടുത്തുവാനുമാണ് ഗുരുക്കന്മാർ നമ്മോടൊപ്പം സഞ്ചരിക്കാൻ മനസ്സായിട്ടുള്ളത്. പുറം ലോകത്തെ കാഴ്ചകളിൽ കുരുങ്ങിപ്പോയ നമ്മൾ കാണാതെ പോയ ഉള്ളിലെ ചക്രവാളത്തിലേക്ക് നടന്നടുക്കുവാൻ ദിവ്യഗുരുവായ ക്രിസ്തു സ്നേഹത്തോടെ നമ്മോട് സംവദിക്കുകയും നമ്മോട് കലഹിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരം ഒരു ഗുരുമൊഴിയാണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, ലവണമാണ് എന്നുള്ളത്. ലാവണ്യം നിറഞ്ഞ വാക്കുകളുടെ സൂചനകൾ ശ്രദ്ധേയമാണ്. ശുദ്ധിയുടെ പര്യായമാണ് ഉപ്പ്. സൂര്യന്റെ താപം രൂപപ്പെടുത്തുന്ന കടൽ ജലത്തിലെ ഏറ്റവും നിർമ്മലമായ ഘടകമാണത്. വെള്ളം ശുദ്ധീകരിക്കുന്നതിനുവേണ്ടി ഉപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ആരാധനക്രമത്തിലെ തീർത്ഥജലത്തിൽ ഉപ്പ് ചേർത്ത് മാലിന്യം നീക്കിയാണ് ഉപയോഗിക്കുന്നത്. അശുദ്ധിയുടെയും അശാന്തിയുടെയും ഈ കാലഘട്ടത്തിൽ ഓരോരുത്തരും പുലർത്തേണ്ട ജീവിത നൈർമല്യത്തിന്റെ പാഠമാണ്, പ്രതീകമാണ് ഇത് ഉപ്പ്. ഈ ലോകത്തിൽ നിന്നും മാറി നടക്കാനല്ല, ലോകത്തിന്റെ അശുദ്ധികളിൽ നിന്നും മാറി നടക്കാനാണ് ക്രിസ്തു നമ്മോട് ഓരോരുത്തരോടും ആവശ്യപ്പെടുന്നത്. ഈ അടുത്ത കാലത്ത് പാർട്ടിക്കാർ സ്വന്തമാക്കിയതുവരെ ഭാരതീയ ആത്മീയതയുടെ അടയാളമായിരുന്നു താമര. അതിന്റെ വേരുകളൊക്കെ ചേറിലാണ്. എന്നിട്ടും ഒരു സുപ്രഭാതത്തിൽ ചേറിനു മുകളിലായി സഹസ്രദളങ്ങളുമായി ഒരു പൂ വിരിയുന്നു. പുലരിമഞ്ഞിന്റെ തുള്ളികൾ ആ പൂവിന്റെ ദളങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് സ്നേഹം പോലെയാണ്, കരുണ പോലെയാണ്. ജീവിത സാഹചര്യങ്ങളെ പഴിചാരുന്നതിൽ അർത്ഥമില്ല. ഭൂമിയിലുള്ള മുഴുവൻ കോടി മനുഷ്യരും ദൈവത്തിൽ വിശ്വസിക്കുന്നതിനേക്കാൾ ദൈവം ഓരോ മനുഷ്യനെയും വിശ്വസിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കുന്നതാണ് അർത്ഥവത്ത്, അല്ലെങ്കിൽ അതാണ് നല്ലത്. പുറത്തുനിന്ന് വരുന്നതൊന്നിനും എന്നെ അശുദ്ധനാക്കാനാവില്ല. ചിലപ്പോൾ നാം പറയാറില്ലേ, ദാരിദ്ര്യം കൊണ്ടാണ്, കഷ്ടപ്പാടുകൊണ്ടാണ് അയാൾ ഇതെല്ലാം, ഈ തിന്മയെല്ലാം ചെയ്തത് എന്ന്. ദാരിദ്ര്യം കൊണ്ട് തിന്മ ചെയ്തവരാണോ കൂടുതൽ, അതോ ദാരിദ്ര്യത്തിൽ ജീവിക്കുമ്പോഴും ഇടറിപ്പോകാതെ നന്മ ചെയ്തവരാണോ കൂടുതൽ? രണ്ടാമത്തെ കൂട്ടരാണ്. ദാരിദ്ര്യത്തിൽ ജീവിക്കുമ്പോഴും നന്മ ചെയ്തുകൊണ്ട് ഇടറിപ്പോകാതെ ഉറച്ചു നിന്നവരാണ് ഇന്ന് ലോകത്ത് കൂടുതൽ. പല സംസ്കാരങ്ങളുടെയും ആദ്യത്തെ മരുന്നാണ് ഉപ്പ്. മുറിവുണക്കാനും ഇന്ന് നമ്മൾ ഉപ്പ് ഉപയോഗിക്കാറുണ്ടല്ലോ. ക്ഷതങ്ങളേറ്റ ഒരു കാലത്തെയും സമൂഹത്തെയുമാണ് ഓരോ നിമിഷവും നമ്മൾ അഭിമുഖീകരിക്കുന്നത്. മുറിവ് ഉണക്കുകയാണ് എന്റെ ധർമ്മം. വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും മുറിപ്പെട്ടവരേക്കാൾ അവഗണന കൊണ്ടും ഉപേക്ഷ കൊണ്ടും മനുഷ്യർ എത്രയോ മടങ്ങ് മുറിവേൽക്കപ്പെടുന്ന ഭൂമിയാണിത്. ഇനി ജീർണിക്കാതിരിക്കാനാണ് ഉപ്പ് ഉപയോഗിക്കുന്നത്. നമ്മുടെ പഴയ ഉപ്പുമാങ്ങ ഭരണികൾ ഓർമ്മയില്ലേ? സമൂഹമോ വീടോ വ്യക്തിയോ ഒക്കെ ജീർണിക്കാതിരിക്കുന്നതിന് എന്റെ സാന്നിധ്യം, ഉപ്പുപോലുള്ളൊരു സാന്നിധ്യം സഹായമാകുമോ എന്ന് ചിന്തിക്കേണ്ടതാണ്. ഇനി ഒരു നുള്ളുപ്പ് എല്ലാ ഭക്ഷ്യപദാർത്ഥങ്ങളുടെയും രുചി വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്റെ സാന്നിധ്യം എനിക്കു ചുറ്റുമുള്ള കാലത്തെ, സമൂഹത്തെ മെച്ചപ്പെടുത്തുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. കഞ്ഞിയിൽ ഒരു നുള്ളുപ്പ് പോലെ ചില ജീവിതത്തിൽ നന്മ അലിഞ്ഞുചേരുന്നു. നന്മയുടെ പ്രായോക്താക്കൾ ഒരിക്കലും വേറിട്ട് നിൽക്കുവാൻ ഇഷ്ടപ്പെടുന്നില്ല. അവർ ഉപ്പുപോലെ എല്ലായിടത്തും അലിഞ്ഞുചേരുന്നു, എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു. ആഴമുള്ള ജീവിതാനുഭവങ്ങളിൽ നിന്നുമാണ് ഉപ്പ് രൂപപ്പെടുന്നത്. പ്രാർത്ഥനയിൽ നിന്നുതിരുന്ന കണ്ണുനീർത്തുള്ളികൾ, അധ്വാനത്തിൽ നിന്നും വീഴുന്ന വിയർപ്പ്, സാമൂഹ്യ പശ്ചാത്തലത്തിൽ ചിന്തപ്പെടുന്ന രക്തസാക്ഷികളുടെ നിണം, രക്തം, ഇവയിലൊക്കെ നന്മയുടെ ഉപ്പുണ്ട്. ഈ ഉപ്പിന്റെ ഉറ കെട്ടുപോകാതെ സൂക്ഷിക്കണം. ശുദ്ധിയില്ലാത്ത, സൗഖ്യം പകരാത്ത, സംരക്ഷിക്കാനാവാത്ത, രുചി പകരാനാവാത്ത, ആഴമുള്ള അനുഭവം വച്ചുമാറാത്ത, സ്നേഹമില്ലാത്ത ജീവിതങ്ങൾ നിശ്ചയമായും ചവിട്ടി അരയ്ക്കപ്പെടുമെന്ന് ഈശോ പറയുന്നുണ്ട്. കാരണം അത് ഉറകെട്ട ഉപ്പാണ്. മനുഷ്യന്റെ മനസ്സുകളിൽ അത്തരമൊരാൾക്ക് ഇടമുണ്ടാവുകയില്ല. മനുഷ്യന്റെ മനസ്സിൽ ഇടമില്ലാത്തൊരാൾക്ക് ദൈവത്തിന്റെ പദ്ധതിയിൽ ഇടമുണ്ടാകുമെന്ന് ആർക്ക് ശഠിക്കാനാകും? മറ്റുള്ളവരാൽ അവൻ ചവിട്ടി അരയ്ക്കപ്പെടുക തന്നെ ചെയ്യും. ഓരോരുത്തരിൽ നിന്നും പ്രതീക്ഷിക്കപ്പെടുന്ന ചില നന്മകളുണ്ട്. ദൈവം പ്രതീക്ഷിക്കുന്ന നന്മകൾ, മനുഷ്യർ പ്രതീക്ഷിക്കുന്ന നന്മകൾ. അത് നൽകുവാൻ ആയുസ്സുകൊണ്ട് സാധിച്ചില്ലെങ്കിൽ അവന്റെ ജീവിതം പരാജയപ്പെടുകയാണ്. പിന്നെ ആരുടെയും ഓർമ്മകളിൽ അയാൾക്ക് ഇടമില്ലാതായി മാറുന്നു. ആരും കരയാനില്ലാത്ത ലാസറിനെ ഉയർപ്പിക്കാൻ ക്രിസ്തുവിനും താൽപ്പര്യമുണ്ടാവില്ല.
ഈ ജീവിതം ഒരു തീർത്ഥാടനം, മണ്ണിലെ മർത്യർ തീർത്ഥാടകർ, നീർപോള പോലെ ഈ ജന്മമല്ലോ നാം വെറും കയ്യോടെ യാത്രയാകും. ഈ ജീവിതം ഒരു തീർത്ഥാടനം, മണ്ണിലെ മർത്യർ തീർത്ഥാടകർ, നീർപോള പോലെ ഈ ജന്മമല്ലോ നാം വെറും കയ്യോടെ യാത്രയാകും.
കെ ജെ യേശുദാസ് ആലപിച്ച ഈ ഗാനം ഫാദർ വർഗീസ് പാലത്തിങ്കലിന്റെ വരികളാണ്. സംഗീതം ബേണി ഇഗ്നേഷ്യസ്.
മനുഷ്യൻ മനുഷ്യനെ മനുഷ്യനായി കാണുമ്പോൾ ഭൂവിൽ നിരുപമ സൗഭാഗ്യം. മനുഷ്യൻ മനുഷ്യനെ മനുഷ്യനായി കാണുമ്പോൾ ഭൂവിൽ നിരുപമ സൗഭാഗ്യം. മനുഷ്യൻ മനുഷ്യനെ ചെന്നായായി കാണുമ്പോൾ പാരിൽ മർത്യനു നരകം. ഈ ജീവിതം ഒരു തീർത്ഥാടനം, മണ്ണിലെ മർത്യർ തീർത്ഥാടകർ, നീർപോള പോലെ ഈ ജന്മമല്ലോ നാം വെറും കയ്യോടെ യാത്രയാകും. വചനം ഭൂമിയിൽ മനുഷ്യനായി തീർന്നപ്പോൾ മണ്ണിൽ സ്നേഹമാം പൂവിടർന്നു. വചനം ഭൂമിയിൽ മനുഷ്യനായി തീർന്നപ്പോൾ മണ്ണിൽ സ്നേഹമാം പൂവിടർന്നു. മോചനം തേടി നാം ഭൂമിയിൽ നീങ്ങുകിൽ പാരിൽ പാലൊളി വിരിയും. ഈ ജീവിതം ഒരു തീർത്ഥാടനം, മണ്ണിലെ മർത്യർ തീർത്ഥാടകർ, നീർപോള പോലെ ഈ ജന്മമല്ലോ നാം വെറും കയ്യോടെ യാത്രയാകും. ഈ ജീവിതം ഒരു തീർത്ഥാടനം, മണ്ണിലെ മർത്യർ തീർത്ഥാടകർ.
മലങ്കര റീത്തിലെ ആരാധനക്രമമനുസരിച്ചുള്ള ഞായറാഴ്ചത്തെ സുവിശേഷ വിചിന്തനമാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്.